2022 June 6 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിൻ്റെ ഫീച്ചർ പേജിൽ നിന്ന് വായിക്കുന്നത് അബിന. രാജകുമാരി NSS കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഇലക്ട്രോണിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ എഴുതിയത്. സർവം നിറയും സൂര്യൻ. ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെയും പ്രധാന സ്രോതസ്സ് സൂര്യനാണെന്ന് അറിയാമല്ലോ. സൂര്യപ്രകാശത്തിലെ ഊർജത്തെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ രാസോർജമാക്കി മാറ്റി ചെടികൾ അവയുടെ ഇലയിലും കാണ്ഡത്തിലും ഫലങ്ങളിലുമായി സംഭരിക്കുന്നു. സത്യത്തിൽ സൗരോർജത്തെ നേരിട്ട് സ്വീകരിക്കാൻ കഴിയുന്ന ഏക ജീവി വർഗം ചെടികൾ മാത്രമാണ്. ചെടികളുടെ ഭാഗങ്ങൾ ആഹാരമാക്കിയവരിലേക്കും അവരെ ആഹാരമാക്കുന്നവരിലേക്കും അങ്ങനെ സൗരോർജം എത്തപ്പെടുന്നു. ഭൂമിയിലെ എല്ലാ ജീവികളെയും ചലിപ്പിക്കുന്നതും സൗരോർജം തന്നെ. ഇനി മോട്ടോർ വാഹനങ്ങൾ എങ്ങനെ ചലിക്കുന്നുവെന്ന് നോക്കാം. അവയുടെ പ്രധാന ഇന്ധനം പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അവ രൂപപ്പെടുന്നത് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ മൃതാവശിഷ്ടങ്ങളിൽ നിന്നുമാണ്. അതായത് അവർ ജീവിച്ചിരുന്ന കാലത്ത് ആഹരിച്ചിരുന്ന വസ്തുക്കളിൽ നിന്ന് ശരീരത്തിൽ ലഭ്യമായ ഊർജമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ കൂടി ലഭ്യമാകുന്നത് എന്നർത്ഥം. അതായത് വാഹനങ്ങളെ ചലിപ്പിക്കുന്നതും സൗരോർജം തന്നെ. വൈദ്യുതി വരുന്ന വഴി ഇനി വാഹനങ്ങളെയും മറ്റു യന്ത്രങ്ങളെയും ചലിപ്പിക്കുന്ന വൈദ്യുതോർജം എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കാം. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത പദ്ധതികളിലൂടെയോ താപനിലയങ്ങൾ ആണവ നിലയങ്ങൾ വഴിയോ കാറ്റിൽ നിന്നോ തിരമാലകളിൽ നിന്നൊക്കെയാണ്. കടലിലെ ജലം സൂര്യതാപത്താൽ ബാഷ്പീകരിച്ച് മുകളിലേക്ക് ഉയർന്നാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. അതായത് സൂര്യനിൽ നിന്നും ലഭ്യമാകുന്ന ഊർജം ഉപയോഗിച്ചാണ് കടലിൽ കിടന്ന വെള്ളം ഉയരത്തിലെത്തുന്നത്. ഇത് പൊട്ടൻഷ്യൽ എനർജിയായി മേഘങ്ങളിൽ സംഭരിക്കുന്നു. മഴവെള്ളം ഉയർന്ന പ്രദേശങ്ങളിലെ ഡാമുകളിൽ എത്തുമ്പോഴും ഇതിൽ ഉയർന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ഭാഗം കാണപ്പെടും. ഈ ഊർജമാണ് ജനറേറ്ററിനെ കറക്കുന്നത്. അഥവാ ഇവിടെ ഉണ്ടാകുന്ന വൈദ്യുതോർജത്തിന് പിന്നിലും സൂര്യൻ തന്നെ. ഇനി കൽക്കരിയോ പ്രകൃതി വാതകങ്ങളോ കത്തിച്ച് ടർബൈൻ കറക്കിയാലും അവിടെ സംഭരിക്കപ്പെട്ട സൗരോർജം തന്നെയല്ലേ വൈദ്യുതിയായി മാറുന്നത്. ചലനത്തിന് പിന്നിലെ സൂര്യൻ കാറ്റുണ്ടാക്കുന്നത് തിരമാലകൾ സൃഷ്ടിക്കുന്നതും സൂര്യതാപമാണെന്ന് നമുക്കറിയാം. അത്തരം വൈദ്യുത ഉൽപ്പാദന രീതികളുടെ പിന്നിലും സൗരോർജം തന്നെയാണ്. ഇനി ആണവ നിലയങ്ങളുടെ കാര്യമെടുക്കാം. ഇവിടെ ആറ്റങ്ങളുടെ കേന്ദ്രത്തെ വിഭജിക്കുമ്പോൾ ലഭ്യമാകുന്ന ഊർജമാണ് ഉപയോഗപ്പെടുത്തുന്നത്. പ്രപഞ്ചത്തിലെ ദ്രവ്യം മുഴുവൻ രൂപപ്പെടുന്നത് മഹാവിസ്ഫോടനത്തിലൂടെയാണ്. അന്ന് സൂര്യനിൽ നിന്നും തെറിച്ചു പോകുന്ന കണങ്ങളിൽ സംഭരിച്ചു വെച്ച ഊർജമാണ് ആണവ വിസ്ഫോടനങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലെ സർവചരാചരങ്ങളുടെ ചലനത്തിന് പിന്നിലും സൂര്യനാണെന്ന് കാണാം. ഇനി എന്തുകൊണ്ടാണ് കൂടുതൽ ഊർജ ഉൽപ്പാദനവും വൈദ്യുത രൂപത്തിലാകുന്നത് എന്ന് നോക്കാം. ഏറ്റവും സൗകര്യപ്രദമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് വൈദ്യുതോർജ്ജമാണ്. മാത്രമല്ല ദൂരസ്ഥലങ്ങളിലേക്ക് അതിനെ എത്തിക്കാനും എളുപ്പമാണ്. താപോർജത്തിനെയോ മറ്റ് ഊർജ രൂപങ്ങളെയോ ഇങ്ങനെ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുക പ്രയാസകരമാണ്. വൈദ്യുതിയും ലോകവും വൈദ്യുതോർജ്ജത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനെ മറ്റ് ഊർജ രൂപങ്ങളായി മാറ്റുവാനുള്ള അനായാസതയാണ്. ഫാനിലും മോട്ടോറുകളിലും അത് ഗതികോർജമായി മാറ്റപ്പെടുന്നു. ഇസ്തിരിപ്പെട്ടിയിലും ഇൻഡക്ഷൻ കുക്കറുകളിലും അത് താപോർജമാവുന്നു. ലൈറ്റുകളിൽ അത് പ്രകാശോർജമാവുന്നു. ഇൻവെർട്ടർ ബാറ്ററികളിൽ അത് രാസോർജമായി സംഭരിക്കപ്പെടുന്നു. ഈ മാറ്റത്തിൻ്റെ അനായാസതയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഊർജ രൂപമായി വൈദ്യുതി മാറിയതിൻ്റെ കാരണവും. വൈദ്യുതി ഇല്ലാത്ത ഒരു ലോകം ഇന്ന് നമുക്ക് സങ്കല്പിക്കുക പോലും സാധ്യമല്ല. മനുഷ്യ ജീവിതത്തെ എളുപ്പമാക്കുന്ന എല്ലാ ഗാർഹിക ഉപകരണങ്ങളും വൈദ്യുതിയാൽ പ്രവർത്തിക്കുന്നവയാണ്. എല്ലാ വ്യാവസായിക ഉൽപ്പാദനങ്ങളും വൈദ്യുതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അടക്കമുള്ള എല്ലാ ടെലികമ്മ്യൂണിക്കേഷനും വൈദ്യുതാശ്രയികളാണ്. ലോകത്തെ മാറ്റിമറിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തം നടത്തിയത് വൈദ്യുതിയുടെ പിതാവായ മൈക്കിൾ ഫാരഡെ തന്നെയാണ്. വൈദ്യുത പ്രവാഹത്തിന്റെ വിവിധ ഫലങ്ങളെപ്പറ്റിയാണ് 10-ാം തരത്തിലെ ഊർജ്ജതന്ത്രം 1-ാം അധ്യായത്തിൽ പഠിക്കുന്നത്.